2022 ജൂലൈ 16 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ 2 പേജിൽ നിന്ന് വായിക്കുന്നത് നസ്രി. തകരയ്ക്കായി ജനിച്ചവൻ, വി വി ബാബു തകരയുടെ നിർമ്മാതാവ്. തകരയ്ക്കായി ജനിച്ചവൻ എന്ന വിശേഷണമാണ് പ്രതാപ് പോത്തിന് നന്നായി ചേരുക. ഭാഗ്യക്കേടുകൊണ്ട് മാത്രമാണ് ദേശീയ പുരസ്കാരം ലഭിക്കാതെ പോയത്. അവാർഡ് എൻട്രിയുടെ സമയപരിധിക്കുള്ളിൽ പ്രിന്റ് ഡൽഹിയിൽ എത്തിക്കാനായി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. കഥാപാത്രത്തോട് ഇഴുകിച്ചേർന്ന് അഭിനയിക്കാനുള്ള പ്രതാപിൻ സാമർഥ്യം അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. തകരയിലെ ഓരോ സീനിലും അത് വ്യക്തമാകും. തകരയിൽ തുടങ്ങിയ ആത്മബന്ധം ജീവിതാവസാനം വരെ തുടർന്നു. ഒരാഴ്ചയ്ക്ക് മുൻപ് വിളിച്ചിരുന്നു, എറണാകുളത്ത് വരുമ്പോൾ കാണണമെന്നാണ് പറഞ്ഞത്. ഒരു മലയാള സിനിമ കൂടി ചെയ്യണമെന്ന മോഹം പൂവണിയാതെയാണ് പ്രതാപ് വിടവാങ്ങിയത്. താനും പ്രതാപും ഒരുമിച്ചുള്ള ചിത്രത്തിന് എന്റെ മനസ്സും ഭാഗമായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പോലും രാവിലെ പ്രഭാതഭക്ഷണം കഴിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോണിൽ ലൈവായി കാണിച്ച് എന്നോട് സംസാരിക്കുമായിരുന്നു. കുടുംബത്തിലെ ഒരംഗമാണ് ഒന്നും പറയാതെ പാതി വഴിയിൽ വിട്ടുപിരിഞ്ഞത്. മരണത്തെ മുന്നിൽ കണ്ടു, തകരയിലെ നായിക സുരേഖ പറഞ്ഞു. മരണത്തെ പ്രതാപ് മുന്നിൽ കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രതാപ് അയച്ച അവസാന സന്ദേശത്തിൽ അതിന്റെ സൂചനയുണ്ടായിരുന്നു. ദൈവം ആയുരാരോഗ്യ സൗഖ്യം തരട്ടെ എന്ന് ഞാൻ ആശംസിച്ചു. എനിക്ക് നീണ്ട ജീവിതം ഇനി ആവശ്യമില്ലെന്നായിരുന്നു അപ്പോൾ പ്രതാപിന്റെ മറുപടി. ഒപ്പം ചിരിക്കുന്ന ഇമോജി അയച്ചു. പ്രതാപിന്റെയും എന്റെയും അവസാന ചാറ്റ് അതായിരുന്നു. 5 മാസം മുൻപ് തകരയുടെ ലൊക്കേഷനിൽ തുടക്കക്കാരിയായിരുന്നു ഞാൻ. അന്ന് 14 വയസ്സാണ്. പ്രതാപിന് 28. പ്രതാപിന്റെ 2 ചിത്രമാണ് തകര. തകരയിലെ ബുദ്ധിഭ്രമമുള്ള തകര എന്ന കഥാപാത്രത്തെ അത്യുജ്വലമാക്കിയ പ്രതാപാകട്ടെ അറിവും ബുദ്ധിയുമുള്ള അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയായ മനുഷ്യനും. ഒരുപാട് സംസാരിക്കുന്ന പ്രതാപിനെയാണ് തകരയുടെ ലൊക്കേഷനിൽ കണ്ടത്. മലയാളം അറിയാത്തതിനാൽ ഇംഗ്ലീഷിലായിരുന്നു പ്രതാപ് എന്നോട് സംസാരിച്ചത്. തകരയ്ക്കു ശേഷം പ്രതാപും ഞാനും 2 കൂടി അഭിനയിച്ചു. അവസാനം അഭിനയിച്ചത് നവംബറിന്റെ നഷ്ടത്തിലാണ്. പ്രതാപ് നല്ല മനുഷ്യനായിരുന്നു, നല്ല വ്യക്തിയായിരുന്നു. സൗഹൃദങ്ങളെ കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രതാപ് നിങ്ങളെ എനിക്ക് അത്ഭുതമായിരുന്നു.